இங்கே வித்தும் அத்திப்பழவும் முந்திரிப்பழவும் மாதளப்பழவும் இல்ல, குடிப்பான் வெள்ளவும் ഇല്ല എന്ന് പറഞ്ഞു. എന്നാറെ മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്നും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ചെന്ന് കവിണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവ മോശയോടെ, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കാം. എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെട്ടു വെച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്നും വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ രണ്ടു പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്നരുളി ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവൻ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. അനന്തരം മോശെ കാദേശിൽ നിന്നും ഏതോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രയീമർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിങ്കലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയുമില്ല. ഏതോ അവനോട്, നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടുമെന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പൊറ്റൊള്ളാം, ഞാനും എന്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏതോ ബഹുസൈന്യത്തോടും ബലമുള്ള കയ്യോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏതോ തന്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവസഭയും കാദേശിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. ഏതോ ദേശത്തിന്റെ അതിരങ്കിലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, അഹരോൻ തന്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹരോനെയും അവന്റെ മകനായ എലയാസാറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹരോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസാറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവസഭയും കാണെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസാറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചു മരിച്ചു. മോശയും എലയാസാറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹരോൻ മരിച്ചുപോയെന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും അഹരോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം. ഇസ്രായേൽ ആധാരം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ ആരാധ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർത്ഥമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു, കനാനരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർത്ഥമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേരായി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്നും ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വരി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഇയെ ആബാരാമിൽ പാളയമിറങ്ങി. അവിടെ നിന്നും പുറപ്പെട്ട് സാരദ താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്നും പുറപ്പെട്ട് അമോര്യരുടെ ദേശത്തു നിന്നും ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിരാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർണോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ട് മോവാബിന്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറെ പൊങ്ങിവാ, അതിന് പാടുവീൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്നും മത്താനയ്ക്കും മത്താനയിൽ നിന്ന് നഹലിയേമിലേക്കും നഹലിയേലിൽ നിന്ന് ദാമോത്തിനും ദാമോത്തിൽ നിന്ന് മോവാബിന്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുമുള്ള പിസ്കാമുകളിലേക്കും യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യയുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്ത് കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാമെന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തന്റെ ദേശത്തുകൂടി ഇസ്രായേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിന് നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി. അർണോൻ മുതൽ യബ്ബോക്ക് വരെയും അമോന്യരുടെ അതിർ വരെയുമുള്ള അവന്റെ ദേശത്തെ കൈവശമാക്കി. അമോന്യരുടെ അതിരോ ഉറപ്പുള്ളതായിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ എല്ലാ പട്ടണങ്ങളിലും കൂടി പാർത്തു, ഹെഷ്ബോനിലും അതിന്റെ സകല ഗ്രാമങ്ങളിലും തന്നെ. ഹെഷ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോന്റെ നഗരമായിരുന്നു. അവൻ മുമ്പിലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർണോൻ വരെയുള്ള അവന്റെ ദേശമൊക്കെയും അവന്റെ കയ്യിൽ നിന്നും പിടിച്ചിരുന്നു. അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത്, ഹെഷ്ബോനിൽ വരുവീൻ, സീഹോന്റെ നഗരം പണിതുറപ്പിക്കട്ടെ. ഹെഷ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു. മോവാബിലെ ആരിനെയും അർണോൻ തീരത്തെ ഗിരിനിവാസികളെയും ദഹിപ്പിച്ചു. മോവാബേ, നിനക്ക് ഹാ കഷ്ടം. കെമോഷിന്റെ ജനമേ, നീ മുടിഞ്ഞിരിക്കുന്നു. അവൻ തന്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമൂര്യ രാജാവായ സീഹോനും അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരെ അമ്പെയ്തു. ദീബോൺ വരെ ഹെഷ്ബോൺ നശിച്ചു. മെദബ വരെയുള്ള നോഫയോളും അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് കുടിപാർത്തു. അനന്തരം മോശെ യസേരിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിന്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് ബാഷാൻ വഴിയായി പോയി. ബാഷാൻ രാജാവായ ഓഗ് തന്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ട് എതിരെ വെച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശയോടെ, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവന്റെ സകല ജനത്തെയും അവന്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെഷ്ബോനിൽ പാർത്ത് അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോടും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവർ അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു. അവന്റെ ദേശത്തെ കൈവശമാക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 22. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്തെ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്ക് ആയിരുന്നു. അവൻ ബെയോരിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള തെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയിൽ നിന്നും പുറപ്പെട്ടു വന്ന് പൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്കു വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കൊണ്ട് പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്തു നിന്നും ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഞാൻ അറിയും എന്ന് പറയിച്ചു. മോവാബ്യ മൂപ്പന്മാരും മിദ്യാന മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബിലയാമിന്റെ അടുക്കൽ ചെന്ന് ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർത്തി യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ ബിലയാമിനോടുകൂടെ പാർത്തു. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്ന് നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോടെ, ഒരു ജനം മിസ്രയേമിൽ നിന്നും പുറപ്പെട്ടു വന്ന് പൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം, അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലയാമിനോട്, നീ അവരോടുകൂടെ പോവരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവേൻ, നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. മോവാബ് പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലയാമിനെ ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലയാമിന്റെ അടുക്കൽ വന്ന് അവനോട്, എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കം ഒന്നും പറയരുത്, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും, നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യും, വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോരിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിന്റെ കൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ. നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. രാത്രിയിൽ ദൈവം വിലിയാമിന്റെ അടുക്കൽ വന്ന് ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകാം. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ രണ്ട് ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചും കൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്നും മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലയാമിന്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടി കൊണ്ട് അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലയാമിനോട്, നീ എന്നെ ഈ മൂന്ന് പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഈ കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ മൂന്ന് പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്തേ? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ മൂന്ന് പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്കെതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലയാമിനോട്, ഇവരോടുകൂടെ പോക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പോവുകയും ചെയ്തു. ബിലയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർന്നോൺ തീരത്തെ ദേശത്തിന്റെ അതിരിലുള്ള ഈർ മോവാബ് വരെ അവനെ എതിരേറ്റ് ചെന്നു. ബാലാക്ക് ബിലയാമിനോട്, ഞാൻ നിന്നെ വിളിപ്പാൻ ആളയച്ചിരുന്നില്ലയോ? നീ വരാതിരുന്നത് എന്തേ? നിന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴുകിയില്ലയോ എന്ന് പറഞ്ഞതിന് ബിലയാം, ബാലാക്കിനോടെ ഞാൻ വന്നിരിക്കുന്നുവല്ലോ, എന്നാൽ എന്തെങ്കിലും പറവാൻ എനിക്ക് കഴിയുമോ? ദൈവം എന്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിച്ചേയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലയാം ബാലാക്കിനോടുകൂടെ പോയി. അവർ കിരിയത്ത് ഹൂസോത്തിലെത്തി. ബാലാക്ക് കാളകളെയും ആടുകളെയും അറുത്തു. ബിലയാമിനും അവനോട് കൂടെയുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റേന്നാൾ ബാലാക്ക് ബിലയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും അവൻ ജനത്തിന്റെ ഒരു അറ്റം കണ്ടു. ബാറക്കുമോർ വിശുദ്ധ യോഹന്നാനിലെ മൂന്നാം അധ്യായം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടവന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് എനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു, ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല, ഞാൻ ക്രിസ്തുവല്ല, അവനു മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്നെ മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരെയണം ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാനെന്നുള്ളതിനെ മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ബാറയ്ക്കുമോ സങ്കീർത്തനം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്നും നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ ആദരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.
നമ്മൾ പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും ശുദ്ധോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയൊരു രീതിയിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭയത്തോടും ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യ മയങ്ങുമ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ ആ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ സ്വസ്ഥരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൊക്കെ കടന്നു പോകുമ്പോഴും നിലവിളിക്കുന്ന അവസരങ്ങളിലൊക്കെ ചേർത്ത് പിടിക്കുന്ന ആ തമ്പുരാനെ ഹൃദ്യമായ ഗാനത്തിലും വാക്കുകളിലും നമുക്ക് ആരാധിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ വളരെ ആദരവോടെ ഉറക്കുന്നു. അതോടൊപ്പം തന്നെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനം മെത്രാപ്പോലിത്തെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് മാമനച്ചൻ, നിവിസി വർഗീസച്ചൻ, സക്കറിയ റമ്പാച്ചൻ, ഐസക് പ്രകാശച്ചൻ, തമ്പാനച്ചൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോട് സന്നിമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ ചേർന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിൻ ഹിതം ചെയ്തവനാം നിൻ സുതനെ പോലെ ഇന്ന് ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഓരോ നിയോഗങ്ങളുടെ പിന്നിലാണെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ രൂപപ്പെട്ടു വരികയും ആ നിയോഗങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തമ്പുരാന്റെ ജീവിതാനുഭവങ്ങൾക്കുള്ളിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ തിരക്കേറിയ ജീവിത ശൈലിയിൽ നിരന്തരം നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോൾ അല്പമൊന്ന് തിരിഞ്ഞ് ഉയരങ്ങളിലേക്ക് നോക്കി എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാനോ അല്പം വൈകിയാണെങ്കിലും ആ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ദിശകളെ അതിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ, നിൻഗീതം ചെയ്തോ നാം നിൻപുതനെ പോലെ, ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു ബോധവാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടമെന്നിൽ പൂർണമാക്കണേ, നന്മയും പൂർണപ്രസാദവുമുള്ള നിൻഹിതബന്ധം ഞാനറിയുവാ, എന്മാനം പുതുക്കി മാറിടുന്നു നിത്യം, നിന്യമാടേലേക്ക് ലോകലാവണ്യം, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണമാക്കണേ, ഞാനവരുള്ളം കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ, ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല നിൻഹിതമാണെന്നു ഞാനറിയുന്നു, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു മോദവാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണമാക്കണേ, എൻ തലയിലെ മൂടികളുമല്ല വൃണ്ണയമാവാനം നീ അറിയുന്നു, ഒന്നതിൽ നിലത്തു വീണിടേണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടു, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു ബോധവാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണമാക്കണേ, യേശു ക്രിസ്തുവിൻ ശരീരയാകത്താ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ദുഃഖനായി തീർന്നു, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പ പൂർണ സാധിഷ്ണതായേ ഗണേ പ്രിയ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ, വന്നിടുന്നേ ഞാനിന്നു ബോധവാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണേ, ആരുമാറിയാത്ത ശ്രേഷ്ഠ ഭോജനം ആൻപുതിച്ചു നിത്യം ജീവിച്ചിടുന്നു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ തീകയ്ക്കുന്ന എന്റെ ആഹാരം, എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുക വന്ദേടുന്നേ ഞാൻ ഇന്നു ബോധവാ എന്റെ ഇഷ്ടമൊന്നും പ്രിയനേ അങ്ങേയിഷ്ടമെങ്കിൽ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്നെ സാധർത്തിയിട സാധനിഷ്ടമെങ്കിൽ അംഗീതമെന്നിൽ സമ്പൂർണമാകട്ടെ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്നേ ഇഷ്ടമെന്നിൽ പൂർണമാക്കണേ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങൾ സ്തുതി. ദൈവമായ ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ദൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളെ അന്നടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂവിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ നിന്മോട്ടോ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജീവ ശക്തിയും മാത്രവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ഇതിലെ ഫലമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവനിയമർത്തോറിയമേ ദമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം ദമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറിക്കുമോ എന്റെ കർത്താവ് ഇതാ നിന്റെ അടുക്കളേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കരുണയിൽക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നെ അഭയം പ്രാപിക്കുകയും നിന്റെ കൃപയോട് യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണയോട് അപേക്ഷിക്കുന്നു. കർത്താവെ നീ എന്നെ മറന്നു കളയരുത്. എന്നെ കൈവിട്ട് കളയരുത്. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നെ എന്റെ വൈരികൾക്ക് നിന്നെയാക്കി തീർക്കരുത്. എന്റെ സഖാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കരുത്. അസഹിക്കാൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുകയും വരുത്. ഞാൻ നിന്റെ ദോഷത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴി വിട്ടു നടക്കുമാറാകരുത്. നിന്റെ കൃപയിൽ നിന്നും മാറ്റിക്കളയരുത്. എന്നാലും നിന്റെ ദയയാൽ എന്നെ കാത്തുകൊള്ളണമേ. എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുത്. എന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു. നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ പ്രകാശവും ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച് ചെളിയും നിന്നെയുമായ കൊതുകും കോണുകളിലെ ചപ്പം ചപ്പും കുപ്പക്കുഴിയിലെ നിശ്ചിതമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച് പിടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും ശക്തിയുള്ള കയ്യിൽ നിന്നും ബലമുള്ള കാലിൽ നിന്നും അക്രമമുള്ള അധികാരത്തിൽ നിന്നും കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും വഞ്ചനകരായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ച് രക്ഷിക്കണമേ. അടിമയിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും വാളിൽ നിന്നും ഭയത്തിൽ നിന്നും ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അശപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അത് നിധിവാന്മാരുടെയും മുനിവാന്മാരുടെയും പരിപാടികളുള്ളവരുടെയും ബ്രഹ്മചാരികളെയും പ്രാർത്ഥനകളാൽ തന്നെ പാറയ്ക്കുമോർ ഹോശുല സുബാൻ മീൻ മീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുവേണി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിന്റെ ഏതാണ്ട് മധ്യാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കറിയാമല്ലോ ഇന്നലെ ഇന്നുമായി പാതി നോമ്പിന്റെ വിശുദ്ധ ബലി നമ്മൾ ഭാഗമായി തീർന്നു. തുടർന്നുള്ള 25 ദിവസം കഷ്ടാനുഭാഴ്ചയുള്ള വരെ അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഈ നോമ്പിന്റെ ദിനങ്ങൾ കൂടുതൽ അനുഗ്രഹമാകുവാനും കുറെ കൂടെയൊക്കെ ആത്മതപനത്തോടും ജീവിത വിശുദ്ധിയോടും ഒക്കെ നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും കർമ്മപ്പെടുത്തുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു കരുണയുണ്ടാവണം. പക്ഷെ ആ കരുണ നമ്മളിൽ ഉണ്ടാകുന്നത് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള നമ്മുടെ താല്പര്യവും അതിനോടുള്ള നമ്മുടെ പ്രണയവുമാണ്. അങ്ങനെ ജീവിക്കാനുള്ള നമ്മുടെ താല്പര്യം നമ്മൾ രൂപപ്പെട്ടു വരുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മളിൽ സ്പർശിക്കുകയും വിശുദ്ധിയുടെ നന്മയിൽ ഉയരുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും എന്നതിലൊരു സംശയമൊന്നുമില്ല. പലപ്പോഴും നോമ്പ് ദിനങ്ങളൊക്കെ ഭക്ഷണത്തെ വെടിയുന്നു എന്നതിനേക്കാൾ ഉപരിയായി കുറെ കൂടെ ശരീരത്തിന്റെ പുറമെയുള്ള വിശുദ്ധി എന്നതിനേക്കാൾ അപ്പുറമായി ശരീരത്തിന്റെ അകമയുള്ള ഒരു വിശുദ്ധിയുടെ ലക്ഷണമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് നൽകുന്നത്. ശരീരത്തിന്റെ അകമയുള്ള വിശുദ്ധി വിവിധ കൂട്ടുപിടിക്കേണ്ട വിവിധ തലങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥനയോടൊപ്പം നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ഒരു തലമാണ് നമ്മുടെ ഒരു ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന അനുതാപബോധം. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ അനുതാപബോധമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ ദൈവിക സാരാംശം ഉണ്ടെന്നുള്ളതിന്റെ ഒരു വലിയ അടയാളമാണ്. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ദൈവിക സാരാംശത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അനുതാപബോധം. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം ബാധിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് യുവതലമുറകളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ അനുതാപബോധത്തിന്റെ ശൂന്യതയാണ്. കാരണം ചെയ്യുന്ന ക്രൂരത എന്തെന്ന് തിരിച്ചറിവില്ലാതെയും അഥവാ ക്രൂരതയ്ക്ക് ഒരു മനസാക്ഷിയുടെ കരസ്പർശമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ലോകം അധംപതിക്കാനുള്ള ഏറ്റവും വലിയ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ കുറ്റബോധവും മനസാക്ഷിയില്ലായ്മയോ എല്ലാവരുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ 139 സങ്കീർത്തനം 23 വാക്യം ഇങ്ങനെ പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരമേൽപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അറിയാനായിട്ട്. ഒരുപക്ഷെ അങ്ങനെ ശോധന ചെയ്യത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരമേൽപ്പിക്കുന്നത് തന്നെ നമ്മളോട് ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഭക്തിയുടെ അടയാളമാണ്. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ദൈവമുമ്പാകെ നമ്മൾ ഭരമേൽപ്പിക്കേണ്ടതും നമ്മുടെ ശരീര എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തെ ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് അറിയുവാൻ തക്കവണ്ണം നമുക്ക് വിട്ടുകൊടുക്കാം. അതോടൊപ്പം തന്നെ ശോധന ചെയ്ത് അറിയുമ്പോൾ വ്യസനത്തിനുള്ള മാർഗം തീർച്ചയായിട്ടും അതുണ്ടാവും. ഞാനും നിങ്ങളും ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ കുറവുകളുണ്ട്, വ്യസനത്തിനുള്ള മാർഗം നമുക്കുണ്ട്. പക്ഷെ അതുണ്ടാകുന്നതിനേക്കാൾ ഉപരിയായി അത് കുറവുള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ ആ വ്യസനത്തെ മാറ്റി ശാശ്വതമായ പാറയിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുള്ള ഇടയുള്ള ആ ദൈവകരങ്ങളിൽ അനുതാപബോധത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സമഗ്രമായ വ്യതിയാനത്തിന് നാം നിദാനമായി തീരുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് ദിനങ്ങളൊക്കെ നമ്മളെ ആ ഒരു ശ്രേഷ്ഠമായ അനുഭവ തലങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല ആളുകളും നോമ്പ് നോക്കുന്നവരുണ്ടാകാം, നോമ്പിനെ പറ്റി അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാകാം. അറിയുമായിരിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ കേട്ടല്ലേ. ഇതുവരെ നോമ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി നോക്കാനുള്ള അവസരമുണ്ട്. ഇനിയെങ്കിലും വളരെ ശ്രദ്ധയോടെ നോമ്പ് അനുഷ്ഠിക്കുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയായി തീരണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഐറിനച്ഛനാണ്. അദ്ദേഹം മാവേലിക്കര ഭദ്രാസനത്തിലെ വൈദികരാണ്. മാവേലിക്കര ഭദ്രാസനത്തിലെ കേവലക്കര പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട തമ്പാനച്ഛന്റെയും സാലിക്കൊച്ചമ്മയുടെയൊക്കെ ഇടവകയുടെ വികാരിയായിട്ടാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സ്വാധീനം കൂടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിലും അച്ഛനും കൊച്ചമ്മയ്ക്കും ഒക്കെ എല്ലാവരുമായിട്ട് നല്ല സ്വാധീനമുണ്ട്. അപ്പൊ ഇത് കൂടുതൽ താല്പര്യ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ നമുക്ക് ഈ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ലഭ്യമായത്. ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനിൽ നിന്ന് എനിക്ക് ലഭ്യമായ ഒരു അറിവ്, ആ ദേവാലയത്തിന്റെ പണി, അച്ഛന് ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിന്റെ പണി ഇങ്ങനെ നിർവഹിക്കപ്പെടുന്നു, അതിന് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഒരു പ്രാർത്ഥനയോട് നമ്മളോട് അച്ഛന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ പള്ളി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തെ കൂടുതൽ ഉന്മയോടും വിശുദ്ധിയോടും ആരാധിക്കത്തക്കവണ്ണം ഉള്ള ആ സാധ്യതയിലേക്ക് ആ ദേവാലയം വളർന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവാനന്ദത്തിന് സംസാരിക്കുന്നതായിരിക്കും. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
കർത്താവേ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിടയാധികാരം ചെയ്തതിനാ മുമ്പേ കാണതു ഭാഷളായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ, മൗനം ദേശിക്കാതെ സമാ ദാനത്തോടതു മാറണമേ. എൻ പാപത്തിൻ ബഹുലതയാൽ ഭൂഗാവഴി ഞാൻ പ്രാപിച്ച മുമ്പ ദത്തമകറ്റിയതിൽ നൽബാരമില്ലാത്തവനായ കൃപയില്ലോനേറുകായി വീണ്ടും. നേകാണി ചമല മനസിൽ
നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട അയർനച്ചനെ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു തിരുത്തൂടെ ഈ സമയത്ത് ഞാൻ പറയുന്നു, അച്ഛന് മാവേലിക്കര ഡയസസ് അല്ല, കൊല്ലം ഡയസസിന് അച്ഛനാണ്. നേരത്തെ മാവേലിക്കരയായിരുന്നു, പക്ഷെ ഇപ്പം ഡിവിഷൻ വന്നിട്ടുള്ള കൊല്ലം ഭദ്രാസനത്തിന്റെ വൈദികനാണ് എന്നുള്ള കാര്യങ്ങൾ ചേർത്തറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവചരിതാവത്തിലെ പുറത്തു കൊണ്ടായിരിക്കട്ടെ. ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ ഗുരുദാസിന് കൂടിയായ തോമസ് മാറിബാനി സിനിമയിലെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട രാജ്യത്തിന്റെ സംഗമത്തിലായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആഴ്ച സമൂഹത്തിന് ഓർപ്പിച്ചു പോലെ സാന്തി നോമ്പിന്റെ അവർ നല്ല നിമിഷങ്ങളിൽ നമ്മൾ ആയിരിക്കുകയാണല്ലോ. നിമിഷങ്ങളിലൊക്കെയും നമ്മൾക്ക് ദൈവത്തിന് മുമ്പാകെ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ദൈവികമായ ശുഭത്തിന്റെ വിജയരാത്രിയുള്ള അവസരമായി നമുക്ക് ഇതിനെ കാണാം. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതത്തിന് ആദ്യമേ നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം ഇതിലേക്ക് ക്ഷണിപ്പാനായി ഇടയായത്തിന്റെ ദൈവത്തെ സാലിക്കുള്ള സ്നേഹം അറിയിക്കുന്നു. ദീർഘനാളുകളായിട്ട് ഈ ക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ വന്നിട്ടുള്ളത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. സാഹചര്യം കൊണ്ട് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും സാധിച്ചില്ല. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പലപ്പോഴും എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നുകൊണ്ട് ആ ദിവസം എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല. എങ്കിലും ദൈവിക അവസരമായി കണ്ട് ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലുള്ളവർ ഒരുമിച്ച് ചില ചിന്തകൾ ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 55-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ഈ സമയം ധ്യാനത്തിനായി ഉപയോഗിക്കാം. പ്രത്യേക നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിൽ കൂടി ദിവസത്തിൽ കൂടി ഒന്ന് കടന്നു പോകുന്ന മനുഷ്യരാണ് നാം ഓരോരുത്തരും. ആ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ ഓടി ഒളിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് 55-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ നേരിട്ട ഒരു വഞ്ചനയുടെ കഥ പറയുന്ന സങ്കീർത്തനമാണ്. 55-ാം സങ്കീർത്തനം തന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ടവൻ പ്രാണസ്നേഹിതനൊക്കെ എന്നെ വഞ്ചിച്ചും ചതിച്ചും കടന്നുപോയി, ഞാൻ പലപ്പോഴും വിഷമത്തിന്റെയും വ്യസനത്തിന്റെയും ആഴങ്ങളിൽ വീണുപോയി എന്ന് ദാവീദ് ദൈവത്തിനുമുമ്പാകെ കരയുകയും തന്റെ ഉച്ചവരുടെയും ഉടയവരുടെയും പ്രശ്നങ്ങൾ കാരണം, പ്രതിസന്ധികൾ കാരണം, അവർ നേരിട്ട അവർ നൽകിയ വിഷമതകൾ കാരണം ഞാൻ മൗനത്തിലും ആഴത്തിലുമായി പോയി, വ്യസനത്തിന്റെ അതിവേദനയിൽ കുടുങ്ങിപ്പോയി എന്ന് ദാവീദ് വിലപിക്കുന്ന സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ദാവീദ് രാജാവ് 55-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന 6 ഡസനോളം ആശുപത്രികൾ അടുത്ത് പ്രവർത്തിക്കുന്ന ആ ഇടത്ത് രാപ്പകൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരാച്ചാൽ അവിടെ ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ ഭവനവും പാർട്ടിലേജും ഒക്കെ അടുത്താണ്. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. നിരന്തരമായ ഈ വാഹനങ്ങളുടെ ചീറിപ്പാഞ്ഞുള്ള ശബ്ദങ്ങളും ആംബുലൻസിന്റെ ശബ്ദങ്ങളും തിരക്കുകളും പുകകളും പൊടിപടലങ്ങളും ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് അസഹനീയമായ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ദേവാലയം അദ്ദേഹം ആഗ്രഹിച്ചില്ലെങ്കിലും പക്ഷേ എവിടെയെങ്കിലും മാറി താമസിക്കുവാൻ സ്വസ്ഥമായ ഒരു ഇടം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു സമയത്ത് ഗ്രാമപ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ പോകുവാനായി അവസരം കിട്ടി. പിറ്റേ ദിവസം ആരാധന നടത്തുവാനും പറയുന്ന പ്രസംഗം നിർവഹിക്കുവാനും പിറ്റേ ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഒരു അവസരം കിട്ടി. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ച് മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ എത്തുമ്പോൾ അദ്ദേഹം പോകുന്ന വഴികളിൽ കബറും തോട്ടത്തിന്റെ നടുവിൽ കൂടി ദേവാലയത്തിലുള്ള പാത നീണ്ടു നിൽ കിടക്കുന്നു. നല്ല സ്ഥലമാണ്, കിളികളുടെ ശബ്ദങ്ങൾ, ശാന്തമായ അന്തരീക്ഷം, ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് വളരെ പ്രിയം തോന്നുകയും അദ്ദേഹം മനസ്സിലേക്ക് ചിന്തിച്ചു, ഇതേപോലെ ഒരു ദേവാലയം എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായി കിട്ടിയിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുക. അദ്ദേഹം അവിടെ വളരെ ഇഷ്ടപ്പെട്ട താല്പര്യത്തോടെ അവിടെ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുന്നു. അങ്ങനെ രാത്രി പ്രസംഗത്തിന്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് യോഗമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുറെ നേരം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടി എന്തോ ഇഴയുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുകയും പെട്ടെന്ന് വിളക്ക് തെളിയിച്ച് ലൈറ്റ് തെളിയിച്ചതിന് ശേഷം മുറിയിൽ നോക്കുമ്പോൾ ധാരാളം കരിഞ്ചെള്ളുകൾ മുറിയിൽ ഇരിക്കുന്നതായി അദ്ദേഹം കാണുകയും ശരീരത്തിൽ അത് പലയിടത്തായി പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണുകയും ചെയ്തു. ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആ ദേവാലയത്തിലെ വൈദികനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, അച്ഛാ സ്ഥാനമില്ല, ലൈറ്റ് അണയ്ക്കണ്ട, അതങ്ങ് പൊയ്ക്കോളുമെന്ന് പറയുമ്പോൾ എന്നാണ് അവർ അദ്ദേഹത്തോട് പറയുന്നത്. ഇത് കണ്ട ആ വൈദികന്റെ മനസ്സിൽ തോന്നി, എങ്ങനെയെങ്കിലും പരിപാടി പൂർത്തിയാക്കി മഴയെ ശബ്ദത്തിലേക്ക് പുകയിലേക്ക് പൊടിയിലേക്ക് പടകിയാൽ മതി, കാരണം അതിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ശാന്തമായി ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ദേവാലയത്തിൽ അദ്ദേഹത്തിന് നേരിടുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം ഇതിൽ എത്രയോ ഭേദമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഓടി ഒളിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഒരു വലിയ ഉപായമാണ്. ഇവിടെ ദാവീദ് രാജാവും ആഗ്രഹിക്കുന്നത് പ്രാവിനുള്ളതുപോലെ എനിക്ക് ഇറങ്ങുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞുപോയി ശ്രമിക്കുമായിരുന്നു. ഈ വൈദികന്റെ മനസ്സിൽ തോന്നിയതുപോലെ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പൊടിപടലങ്ങളിൽ നിന്ന്, ശബ്ദകോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി ഒരിടത്ത് താമസിക്കാമെന്ന് ചെന്ന് കണ്ട് അവിടെ ആ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിടുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം അദ്ദേഹത്തിന് ജീവിതം നേരിടുകയാണ്. ആയതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒഴിക്കാനുള്ള പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ സങ്കീർത്തനക്കാർ ഒരു വലിയ വ്യഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശത്രുവിന്റെ ആരവം, ദുഷ്ടന്റെ പീഡ, ഉപദ്രവം, തെറ്റായ ആരോപണം, പരിഭവം, ഭയം, നിറയെ ഇതിലുള്ള അനുഭവം മാത്രമല്ല മരണഭീതിയും അദ്ദേഹത്തെ വല്ലാതെ വലിക്കുകയാണ്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘമായി കാര്യങ്ങൾ പറയുന്നു. ആ അവസരങ്ങളിലാണ് ദാവീദ് രാജാവ് പറയുന്നത്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പറന്നുപോയി രക്ഷപ്പെടുമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിലും ഉണ്ടാകും, അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നൊരു ദൈവീക ബൈബിൾ എന്നുള്ള രീതിയിൽ, ദൈവവിശ്വാസി എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇവിടെ കൊടുങ്കാറ്റും പെരുങ്കാറ്റുമാണെന്നും ഒക്കെ നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ നീ രക്ഷപ്പെട്ട് എത്തുന്നിടത്ത് ഈശാല മൂലൻ അടിക്കുകയില്ല, ബലത്തെ ഓർത്തേക്ക് ഈശാല മൂലൻ കൊടുങ്കാറ്റടിക്കുകയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയുവാനോ അത് കാണുവാതിരിക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളുള്ള സ്ഥാനത്ത് നിന്ന് ഓടി ഒളിക്കുകയല്ല, ദൈവത്തോട് ഒന്നിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ദാവീദ് രാജാവ് പല പ്രശ്നങ്ങളും നേരിട്ട മനുഷ്യനാണ്. ദാവീദിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ദാവീദ് പ്രശ്നങ്ങളെ കണ്ട് ഓടിപ്പോയ ചരിത്രം നേരത്തെ വയ്ക്കുന്നുണ്ട്. ശൗലെന്ന് പറയുന്ന രാജാവിനെ ഭയപ്പെട്ട് അദ്ദേഹം ഓടി ഒളിക്കുമ്പോൾ ഗസ്ത് രാജ്യത്തെത്തിക്കഴിയുമ്പോൾ അവിടെ സുരക്ഷിതമെന്ന് പ്രതീക്ഷിച്ചെത്തുമ്പോൾ അവിടെ അദ്ദേഹം നേരിടേണ്ടി വരുന്നത് ആഖീഷ് രാജാവെന്ന് പറയുന്ന രാജാവിന്റെ വാളിനെയാണ് അദ്ദേഹത്തെ നേരിടേണ്ടതായി വരുന്നത്. 1 Samuel 21:10-12 വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു, ശൗൽ രാജാവിനെ പേടിച്ച് ഗസ്ത് രാജ്യത്തെത്തുമ്പോൾ അവിടെ ആഖീഷ് രാജാവിന്റെ വാളിനെ ദാവീദ് രാജാവിന് നേരിടേണ്ടി വരികയാണ്. നമ്മൾ പണ്ട് പറയും, നമുക്ക് പഴഞ്ചൊല്ല അറിയാം, പട മേടിച്ച് മന്നളത്തി എന്നപ്പോൾ പന്തവും കുളത്തിപ്പടയെന്നാണ്. പട മേടിച്ച് മന്നളത്തി എന്നപ്പോൾ പന്തവും കുളത്തിപ്പടാം. ആയതുകൊണ്ട് ഈ പറയുന്നത് നമ്മളൊക്കെയും പ്രശ്നങ്ങൾ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ഓടി വിളിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നമ്മളെ നേരിടുക. അവിടെയൊക്കെയും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരന്തരമായ പ്രശ്നങ്ങൾ നമ്മളെ പിൻപറ്റുമ്പോൾ അത് അതിനെ അതിജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു പ്രശ്നത്തെ കണ്ട്, ഒരു പ്രതിസന്ധി കണ്ട് ഓടുവാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ നമുക്കറിയാം, ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ പലതിലും നമ്മൾ ആശ്രയം കണ്ടെത്താറുണ്ട്, അഭയം കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് ഓടി ഒളിക്കൽ ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. പ്രശ്നത്തിന് പരിഹാരം ഓടി ഒളിക്കലല്ല എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒന്നാമത്തെ മഹനീയമായ ചിന്ത. രണ്ടാമത്, ഈ വേദഭാവം പങ്കുവയ്ക്കുന്ന ആ മഹനീയമായ ആശയം എന്നുള്ളത് 15-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ നേരിട്ട വഞ്ചനയിൽ നിന്നുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ദൈവസന്നിധിയിൽ അവൻ പറയുന്നത് എന്നെ ഉപദ്രവിച്ചവരെ മരണം പിടിക്കട്ടെ, മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ എന്നാണ്. നമ്മുടെയൊക്കെ ചിന്തകൾ പലപ്പോഴും ഇപ്രകാരമാണ്, പ്രശ്നത്തിന് പരിഹാരം പ്രശ്നക്കാരനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പ്രശ്നത്തിന് പരിഹാരം പ്രശ്നക്കാരനെ ഇല്ലാതാക്കുക എന്നുള്ള മനോഭാവം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയവനെ ഇല്ലാതാക്കുവാൻ അദ്ദേഹത്തിന്റെ സഹപാഠികൾ നിശ്ചയിച്ചത് കൊണ്ടാണ് അപ്രകാരം ഒരു മാനസികാവസ്ഥയിലേക്ക് ആ യുവാവ് കടന്നുപോയതും തന്റെ ജീവൻ എടുക്കേണ്ടതായി വന്നതും. അതിന്റെ അന്വേഷണം ഒക്കെ നടക്കുകയാണ്. എങ്കിലും പ്രശ്നത്തിന് പരിഹാരം പ്രശ്നക്കാരൻ ഇല്ലാതാകുക, അതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണമായി എന്ന് തോന്നിയ ഒരു സഹപാഠിയെ കൊല്ലുവാനുള്ള മനസ്സിലേക്ക് ഇന്നത്തെ കൗമാരക്കാർ അല്ലെങ്കിൽ യൗവനക്കാർ കടന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഈ ലോകം എത്തരത്തിൽ നാശകരമായ അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ്. ആയതുകൊണ്ട് മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ എന്ന് ദാവീദ് രാജാവ് പറയുമ്പോൾ പ്രശ്നക്കാരൻ ഇല്ലാതാകുക എന്നുള്ളൊരു ചിന്ത ദാവീദ് രാജാവിന്റെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ദൈവവൈദ്യരായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നക്കാരൻ ഇല്ലാതാവുക എന്നുള്ളതല്ല. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ പ്രശ്നക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ് അമ്മായിയപ്പനായ ശൗൽ എന്നുള്ളത്. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ശൗൽ രാജാവിനെ പേടിച്ച് ഓടി ഒളിക്കുമ്പോൾ എത്തിപ്പെടുന്നത് മറ്റൊരു രാജാവിന്റെ വാളിന്റെ മുമ്പിലാണ്. ഇവിടെ ഷൗൽ രാജാവെന്ന് പറയുന്ന രാജാവ് അമ്മായിയപ്പൻ സ്വന്തം ഭാര്യയുടെ അപ്പനാണ്. അമ്മായിയപ്പന്റെ മുന്നിൽ പലപ്പോഴും പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദാവീദ് രാജാവ് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഷൗൽ മരിച്ചപ്പോൾ ദാവീദ് രാജാവ് വിചാരിക്കുകയാണ് ഇതിലേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ സ്വന്തം മകനായ ഷൗലിന് പകരം അവന്റെ മകനായ അഫ്സാലവും അവന് പ്രശ്നക്കാരനായി തീരുകയാണ്. അഫ്സാലവും പ്രശ്നക്കാരനായി തീരുകയാണ് ദാവീദ് രാജാവിന്റെ മുമ്പിൽ. ആയതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് പല പ്രശ്നങ്ങളെ തുടക്കമുണ്ട്. അതായതുകൊണ്ട് പ്രശ്നക്കാരെ അവസാനിപ്പിക്കുക എന്നുള്ള മനോഭാവം നമ്മൾ മാറ്റിവെക്കുക. ഒരിക്കലും ഒരു ദൈവിക വൈതലിന് ചേരുന്ന വിശ്വാസിക്ക് ചേരുന്ന ചിന്തയല്ല പ്രശ്നക്കാരനെ അവസാനിപ്പിക്കുക എന്നുള്ളത്. അന്നത്തെ പരീക്ഷ സമൂഹവും നമ്മൾ നോമ്പ് വലിയ നോമ്പിന്റെ കാലഘട്ടത്തിലാണല്ലോ. ആ കാലഘട്ടത്തിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന യേശുക്രിസ്തുവിനെ മറ്റു മനുഷ്യരെ കരുതിയ സ്നേഹിച്ചിരുന്ന യേശുക്രിസ്തുവിനെ അന്നത്തെ സമൂഹത്തിന് പരീശന്മാർക്ക് സദൂക്യർക്ക് പ്രമാണിമാർക്കൊക്കെ ഒരു വെല്ലുവിളിയായി ഒരു പ്രശ്നക്കാരനായി തോന്നിയപ്പോൾ ആ പ്രശ്നക്കാരനെ ഇല്ലാതാവുക ആക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് ആ കാലഘട്ടം സ്വീകരിച്ചത്. പക്ഷേ പ്രശ്നക്കാരൻ ഇല്ലാതായില്ല എന്ന് മാത്രമല്ല ആ പ്രശ്നം ഉണ്ടാക്കിയെന്നവർ തോന്നിയ മനുഷ്യന്റെ പിൻഗാമികളായി അനേകം മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നും വിശ്വാസം ലോകത്തിന്റെ അറ്റത്തോളം വ്യാപിച്ചുവെന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുക എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കുവാൻ പാടില്ല. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഞാൻ ആദ്യം ഓർപ്പിച്ചിട്ടുണ്ട്. ഓടി ഓടിക്കുകയല്ല, പ്രശ്നക്കാരനെ ഇല്ലാതാക്കുകയല്ല, പകരം ആ പ്രശ്നത്തെ ദൈവത്തോട് ചേർന്നുകൊണ്ട് അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിന് വെളിയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനായി ഒരു മലയാളി ചെല്ലുകയാണ്. കമ്പനി ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം ഏർപ്പെടുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് ചോദിക്കുന്നു, താമസമൊക്കെ എങ്ങനെയുണ്ട്? കേരളത്തിൽ നിന്ന് മാറി താമസിക്കുകയാണല്ലോ, ഇവിടെ വന്നിട്ട് ഇവിടെ താമസമൊക്കെ എങ്ങനെയുണ്ടെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, വീടും താമസ സ്ഥലവും ഒന്നും കുഴപ്പമില്ല, താമസിക്കാൻ കിട്ടിയിരിക്കുന്ന സ്ഥലമൊക്കെ അതിക്ഷേമമാണ്, എങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അത് പറയുന്നത്, എന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു പഞ്ചാബിയാണ്. ആ പഞ്ചാബിക്ക് രണ്ട് ആൺമക്കളാണ്, വീടും മിടുക്കരാണ്, ഏത് കാര്യത്തിലും പ്രസ്ഥാനം കൊള്ളാവുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവരുടെ പ്രധാനമായ ഹോബി ക്രിക്കറ്റ് കളിയാണ്. ആയത് ഞങ്ങൾക്കൊരു വലിയ ശല്യമാണ്, മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ കുട്ടികളുടെ ക്രിക്കറ്റ് കളി ഞങ്ങൾക്കൊരു വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. കുട്ടികളുടെ ക്രിക്കറ്റ് കളി മൂലം ഒന്നോട്ടത്തിലെ ചെടികളും പച്ചക്കറികളും ഒക്കെ അത് കാരണം നശിക്കുകയും ജനന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പരാതി പറയുകയാണ്. അവർ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൂടി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാനേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെ നാളുകൾ വീണ്ടും കഴിഞ്ഞ് ആ സുഹൃത്തിനെ വീണ്ടും കാണുവാനായിട്ട് അദ്ദേഹത്തിന് ഇടയാവുകയാണ്. അപ്പോൾ വീണ്ടും ഈ സുഹൃത്ത് ചോദിക്കുന്നു, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയുണ്ട്? അവർ പ്രശ്നക്കാരാണോ? വീണ്ടും അവരുടെ മക്കൾ, ഈ പറയുന്ന പഞ്ചാബിയുടെ മക്കൾ കുഴപ്പക്കാരാണോ അതോ പ്രശ്നങ്ങളൊക്കെ ഒഴിവായോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി മറുപടിയായി പറയുന്നത്, സർദാർജി വേറെ ഭവനത്തിലേക്ക് മാറി, ആ പഞ്ചാബി വേറെ ഭവനത്തിലേക്ക് മാറുകയുണ്ടായി, പകരം ഒരു ഗോവാക്കാരി സ്ത്രീയാണ് അവിടെ താമസിക്കുവാൻ വന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് രണ്ട് പട്ടികളാണുള്ളത്. അവർ പ്രഭാത കർമ്മം നിർവഹിക്കുന്നത് എന്റെ ഗേറ്റിന് സമീപത്താണ്. ഇപ്പോൾ അതാണ് എനിക്കൊരു പ്രശ്നമായിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ കുട്ടികൾ പ്രശ്നക്കാരായിരുന്നുവെങ്കിൽ പിന്നീട് കടന്നു വന്ന കുടുംബത്തിന്റെ ഭവനത്തിലുള്ള നായ്ക്കുട്ടികൾ ഈ സുഹൃത്തിന് അല്ലെങ്കിൽ ഈ അടുത്ത സമീപത്തുള്ള ഭവനക്കാരിക്ക് ഒരു പ്രശ്നക്കാരായി മാറുകയാണ്. നമ്മുടെ ഒക്കെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്രകാരമാണ്. ഒരാൾ ഒഴിവാകും, അയാൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നക്കാരനായി നിലനിൽക്കുന്നു, അദ്ദേഹം ഒഴിവാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആയതുകൊണ്ട് ഒരു പ്രശ്നത്തെയും അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമല്ല, ദൈവീകമായ പദ്ധതിക്ക് വിജയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. ആയതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നവർ ഇല്ലായിരുന്നുവെങ്കിൽ, മിക്കവരും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നവർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രത്യേകിച്ച് നോമ്പിന് നാളുകളൊക്കെ ചിന്തിക്കുക. പലപ്പോഴും ഇപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പ്രശ്നക്കാരായി നമ്മുടെ എതിരെ നിൽക്കുന്ന നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെ പറ്റിയുള്ള അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്കാരങ്ങൾ വിജയമാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ലായിരുന്നോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഒരു പ്രശ്നം മാറിയാൽ വേറൊരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടാകും. ആയതുകൊണ്ട് ദാവീദ് ആഗ്രഹിക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കുന്നത് അന്യരല്ല, പിന്നെയോ സ്വന്തം സഖി പ്രാണസ്നേഹിതരെന്നൊക്കെയാണ് ദാവീദ് രാജാവ് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം സഖിയാണ്, പ്രാണ സ്നേഹിതരാണ്, എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്, ദേവാലയത്തിലേക്ക് ഒന്നിച്ചു പോയവരാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയുന്നു. നമ്മളെയൊക്കെ ചുറ്റുപാടുകളിലും അങ്ങനെയുള്ളവരാണ് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ഏറ്റവും പലപ്പോഴും പല മനുഷ്യരും പറയാറുണ്ട്, പലരും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്, അച്ഛാ ഏറ്റവും അടുത്ത് നിന്ന് സ്നേഹിച്ച മനുഷ്യരാണ് വിശ്വസിക്കുവാൻ ഏറ്റവും തീരെ കൊള്ളാത്ത മനുഷ്യർ, അവരാണ് കൂടെ നിന്നിട്ട് ചതിക്കുന്നത്. അച്ഛാ പലപ്പോഴും പല ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും പല സഹായങ്ങൾ ചെയ്തു കൊടുത്താലും നമ്മളെ ചൂഷണം ചെയ്താണ് അവർ ജീവിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിനോട് ചേർത്ത് നിൽക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനാണ് അച്ഛാ ഈ പറയുന്ന പ്രിയപ്പെട്ടവർ നമ്മളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ശ്രമിക്കുന്നതെന്ന് പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരുടെ ഇല്ലായ്മ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിപ്പാനായിട്ട് നമുക്കിടയായി തീരുവാൻ. ആയതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ആ മനുഷ്യരെ മാറ്റുവാൻ നമുക്ക് കഴിയില്ല, ദൈവം അതിനുള്ളിൽ പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരണം. ഒരു മനുഷ്യന്റെയും നമ്മൾ പറഞ്ഞത് കൊണ്ടോ നമ്മൾ ചിന്തിച്ചുകൊണ്ടോ നമ്മൾ ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ അല്ല, ദൈവം അവന്റെ ഉള്ളിൽ പ്രവർത്തിപ്പാനും പ്രശ്നം ഉണ്ടാക്കുന്നവർ മാറിയാലും അവരെ മാറ്റിയാലും ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ പുതിയ ആളുകൾ കടന്നു വരും. ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കണമേ, രൂപാന്തരത്തിന്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ നാളുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഏറ്റവും നമുക്കിടയായി തീരും. ഒരു ദിവസം ഒരു ഭവനത്തിൽ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു കുടുംബിനി വൈദ്യുതി പോയപ്പോൾ മെഴുകുതിരി കത്തിക്കുവാൻ തീപ്പെട്ടിക്കായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ, ആ സ്ത്രീ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് കാലിന്റെ ചെറുവിരൽ അവിടെ സമീപത്ത് കിടക്കുന്ന കപ്പയിലേ തട്ടുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ അവർ പെട്ടെന്ന് വായിൽ ഉച്ചരിക്കുന്നത് ചില ശാപവാക്കുകളാണ്. പെട്ടെന്ന് കരണ്ട് വന്നപ്പോൾ പ്രകാശമായി. അപ്പോഴാണ് ആ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞത് ഭവനത്തിന് ആവശ്യമുള്ളതായ ഞാൻ ഉപയോഗിക്കുന്നതായ കസേരയാകുന്നു എന്ന് അവർക്ക് മനസ്സിലായത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കുന്നവരെയൊക്കെ അവർക്ക് വേണ്ടി ശാപവാക്കുകളൊക്കെ ചൊല്ലുമ്പോൾ പലപ്പോഴും എപ്പോഴാണ് അവരെ കൊണ്ട് നമുക്ക് ഉപകാരികളാകുന്നത്, അവരെ നമ്മൾ ഉപദ്രവിക്കേണ്ടി വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ആയതുകൊണ്ട് ഉപദ്രവകാരികളാണ് നാം കണക്കാക്കുന്നവരെ കരുതുന്നവരെയും പറ്റി ശരിയായ ദർശനം നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ളതാകുന്നുവെന്ന് രണ്ടാമതായി ചിന്തിക്കും. ഒന്നാമതായി ഞാൻ പറഞ്ഞത് പ്രശ്നത്തിന് പരിഹാരം ഓടിയൊളിക്കലല്ല, അത് ദൈവസന്നിധിയിൽ കൂടുതൽ ചേർന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ രൂപാന്തരത്തിന്റെ അനുഭവത്തിന് വേണ്ടി ഓടിയൊളിക്കുന്നതിന് പകരം നമ്മളെ തന്നെയൊന്ന് ചോദന ചെയ്യുവാനുള്ള അവസരമാണ്. രണ്ടാമത് പ്രശ്നത്തിന് പരിഹാരം പ്രശ്നക്കാരൻ ഇല്ലാതാകുകയല്ല, പകരം അത് കൂടുതൽ താല്പര്യത്തോടെ ശരിയായ ദർശനങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകണമേ, അവരുടെ മനസ്സ് രൂപാന്തരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് 22-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഒന്നാമതായി പറഞ്ഞത് പ്രശ്നത്തിന്റെ പരിഹാരം ഓടിയൊളിക്കലല്ല എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞത് പ്രശ്നത്തിന് പരിഹാരം പ്രശ്നക്കാരൻ ഇല്ലാതാവുകയല്ല. മൂന്നാമത് ഞാൻ പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം അത് ദൈവസന്നിധിയാണ്. ഈ പറയുന്ന നേരത്തെ കണ്ട കാരണങ്ങളൊന്നും നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായ പരിഹാരങ്ങൾ നൽകുന്നതല്ല. ശാശ്വതമായ സമാധാനം നൽകുന്ന ശാശ്വതമായ പരിഹാരം നൽകുന്നത് അത് ദൈവസന്നിധി തന്നെയാണ്. അത് തിരിച്ചറിയുന്നത് ദാവീദ് അവന്റെ ജീവിതത്തിൽ വാക്യം അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന്റെ മേൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഏതും വെച്ചു കൊള്ളുക, അത് ദൈവം നമ്മെ പുലർത്തുവാനുള്ള വഴികളാണ് തിരിച്ചറിയുവാൻ. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിലെ പല വഴികൾ ആലോചിച്ച ദാവീദിന് അതൊന്നും ഒരു പോംവഴിയാകുന്നില്ല. ഒടുവിൽ അവൻ കണ്ടെത്തുന്ന പ്രതിവിധിയാണ് ദൈവസന്നിധി. നമ്മുടെ നമ്മളിപ്പോൾ ധ്യാനിച്ചതും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതും ഭാരങ്ങൾ ദൈവസന്നിധി ഇറക്കി വെക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാനായിട്ടാകണം നമ്മുടെ ഓരോ ധ്യാനങ്ങളും പ്രാർത്ഥനകളും. ആയതുകൊണ്ട് ദൈവം പുലർത്തുമെന്നുള്ള ഉറപ്പും ദാവീദ് അതിനുശേഷം പ്രഖ്യാപിക്കുകയാണ്. തീരുമാനം കുലുക്കി പോകുവാൻ അവരിടയാക്കുകയല്ല ദാവീദ് അതിന് താഴെ പ്രഖ്യാപിക്കുകയാണ്. ആയതുകൊണ്ട് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മൾക്ക് നേരിടുന്ന ഓരോ പ്രതിസന്ധിയും പ്രയാസവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കടന്നു വരുമ്പോൾ അത് ഓരോ വിശ്വാസങ്ങൾക്കും അത് ആശ്വാസം നൽകുന്നതിനായി ദൈവം നിശ്ചയമായി നൽകിയിരിക്കുന്ന ചില അഭിനീയമായ അവസരങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾക്ക് ആയി തീരണം. ഒന്നാമത്തെ പന്തിന്റെ 7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവനവും അവന്റെ മേലിട്ട് കൊള്ളുകയും. അവൻ സകലവും നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവനവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. പിന്നീട് വേശുതമ്പുരാൻ പറയുന്നുണ്ട്, ദ്വാരിക്കുന്നവരും ആരും ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഏതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടി കടന്നു പോകുന്ന മനുഷ്യരാരുമായിക്കൊള്ളട്ടെ, അവരിലുള്ളവരെല്ലാം എന്റെ അടുക്കലേക്ക് കടന്നു വന്നു കൊടുക്കാം, അവരെ ഞാൻ ആശ്വസിപ്പിക്കുമെന്നുള്ള അമഗ്രീയമായ പ്രത്യാശയുടെ അനുഭവം യേശുദമ്പുരാൻ നമ്മുടെ മുൻപാകെ കടന്നു നൽകുകയാണ്. ആയതുകൊണ്ട് ജീവിതത്തിലെ പലപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ, യേശുദമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുക എന്നുള്ളത്. കഷ്ടതകൾ ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മുള്ളുകളില്ലാതെ റോസാ ചെടികൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. റോസാ പുഷ്പം അഥവാ പറിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഒരു മുള്ളിന്റെ സ്പർശനമേൽക്കാതെ മുള്ളു കൈ കൊള്ളാതെ റോസാപ്പൂ പോലും നമുക്ക് പറിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു അമ്മയുടെ ഏറ്റവും സന്തോഷ നിമിഷം തന്റെ പൊന്നോമനയുടെ മുഖം ആദ്യമായി കാണുന്നതാണ്. അതൊരിക്കലും അത് വേദനയില്ലാത്ത അനുഭവത്തിൽ കൂടി ഒരു അമ്മയും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല. വേദനയുടെ അനുഭവത്തിൽ ആ കുഞ്ഞിന് ജന്മം നൽകിയ മുഖം കാണുമ്പോഴാണ് അത് അവർ ആ അമ്മയ്ക്ക് നൽകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന അധിക സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർഷകർ ദൈവത്തെ കാണുവാനുള്ള അവസരമാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള അവസരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. ദൈവം അതിന് എല്ലായ്പ്പോഴും നമ്മളെ സ്വീകരിപ്പാൻ തയ്യാറായി, നമ്മുടെ ഭാരം ഏറ്റുകൊള്ളുവാൻ തയ്യാറായി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കലും നമ്മൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമ്മളെ പ്രാവനുള്ളത് പോലെ എനിക്ക് ചെറുപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നുള്ളതല്ല, മരണപ്പെട്ടെന്ന് അവനെ പിടിക്കട്ടെ എന്നുള്ളതല്ല. എന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ എന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആയതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ മുൻപോട്ട് പോകുന്ന പാതകളിൽ ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ ചേർന്നിരിക്കുവാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും ഈ വേദഭാഗം നമ്മളെ ഓർമ്മിക്കുന്നത് പോലെ വഞ്ചിക്കുന്നവരും ചതിക്കുന്നവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. നമ്മളെ പരീക്ഷിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തിരിപ്പാനായിട്ട് ദൈവയുടെയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം പലരും ശ്രൂഷ നിർവഹിക്കാനായി അവസരം നൽകിയതിൽ എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹമറിയുന്ന പ്രത്യേകിച്ച് എന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാറിയാനിയോ തിരുമേനിയോട്, പ്രിയപ്പെട്ട രാജശേഷനോട്, എല്ലാ വൈദിക ശ്രേഷ്ഠരോട്, പിന്നെ എല്ലാ ചോദനപ്പെട്ടവരോടും, എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാനാകട്ടെ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇതിൽ പങ്കുചേരുന്ന വിശ്വാസ സമൂഹമേ, മലയാള ഭാഷയുടെ അനുഗ്രഹീതമായ ശൈലി വളരെ ഭംഗിയായി, യാതൊരു ബുദ്ധിമുട്ടും കേൾക്കുന്നവർക്ക് വരുത്താത്ത രീതിയിൽ ബഹുമാനപ്പെട്ട ആയിരനച്ഛൻ ശ്രദ്ധേയമായൊരു സങ്കീർത്തനം വായിച്ചു കേട്ട് ധാരാളം പരിചയമുള്ളതാണെങ്കിലും 55-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിച്ച് തുടർന്നുള്ള വാക്യങ്ങളെ പരിചയപ്പെടുത്തി നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രധാന സംഭവത്തിന്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു നോമ്പുകാല ശ്രമം ഇവിടെ ഭംഗിയായി അവതരിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശത്തിന് പ്രത്യേകമായി നന്ദി ആദ്യമേ പ്രദർശിപ്പിക്കുന്നു. 3 ചിന്തകൾ ഈ വേദഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. This psalm is a lament in which the author grieves because he is surrounded by enemies. ചുറ്റുപാടും ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ ആ ശത്രുക്കളിൽ നിന്ന് ഒളിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഒരു ധ്യാനം, ഈ ദാവീദ് ആഗ്രഹിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കാനായിട്ട്, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒളിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ അതിന്റെ ഉത്തരം പറയുന്നതാണ്. ഒരു ആത്മഗതം പോലെ ചോദ്യവും ഗ്രന്ഥകർത്താവിൽ നിന്നുണ്ടായി ഉത്തരവും നമുക്ക് വിശദമായി ഒരു ചൂണ്ടുപലക പോലെ നൽകുന്ന രംഗമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കരുത്, ശരിയായ ദർശനത്തോട് വേണം നമ്മളൊരു കാര്യത്തെ അഭിരചനം നടത്തുവാൻ. ദൈവസന്നിധിയാണ് ഉത്തമമായ പരിഹാരം. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഇതിനെ ഒന്ന് പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രോബ്ലം സോൾവിംഗ് എന്നാണ് ആധുനിക കാലഘട്ടം ഈ വിഷയത്തെ ഒരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പല വിധമുണ്ട്. ഇന്റലക്ച്വൽ പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, സപ്പോർട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ച്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ പോലെയുള്ള സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാം. 3, ദൈവത്തിന്റെ കൃപയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ പറ്റും. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നത് കോപ്പിംഗ് സ്കില്ലാണ്. ഓരോ കാര്യത്തോടും താദാത്മ്യപ്പെടുവാൻ മനുഷ്യന്റെ ഒരു കഴിവ് അതെങ്ങനെ ഉപയോഗിക്കുന്നു. ബുദ്ധി കൊണ്ട് ഉത്തരം കണ്ടെത്താം, മറ്റുള്ളവരെ ഉപയോഗിച്ചും അല്ലെങ്കിൽ ഒളിയൻ പെയ്തും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഒക്കെ ഏത് കാര്യങ്ങളെയും വികലമാക്കി നമുക്ക് സായുജ്യം കണ്ടെത്താം. എന്നാൽ ദൈവമാണ് ഇതിന്റെ പ്രധാന പരിഹാരം. എനിക്കും ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കുന്നു ആ വ്യക്തിക്കും ശാശ്വതമായ സമാധാനം കൊടുക്കുന്നത് ദൈവമാണ്. ഈ ചിന്തയെ ഉൾക്കൊള്ളണം എന്നാണ് നോമ്പുകാലത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് ഉദ്ബോധിപ്പിച്ചത്. വളരെ ശരിയായ കാര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്കിതുണ്ടെങ്കിൽ നമുക്ക് ഏറെ കാര്യങ്ങൾക്ക് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ യുക്തിയും ബുദ്ധിയും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പരിജ്ഞാനവും നമ്മുടെ പദവിയും അധികാരവും ഒക്കെ ഉപയോഗിച്ച് വെട്ടിനിരത്താനോ മറ്റുള്ളവർ നല്ലതല്ല എന്ന് ചിന്തിക്കാനോ അവരെക്കുറിച്ച് പഴി പറയാനോ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ശ്രദ്ധാപൂർവം നമ്മളെ വിട്ടുകൊടുത്താൽ അതിനുള്ള പരിഹാരം നൽകപ്പെടുമെന്ന് ദാവീദ് പഠിപ്പിച്ചുവെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിശ്ചയമായും ഈ ചിന്തകളെ കൊണ്ട് നമ്മുടെ ഹൃദയവും അനുഗ്രഹീതമാകണം. ദൈവം അപ്രകാരം നമ്മളെ ഒക്കെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ തുടർന്നും കൂടുതൽ അനുഗ്രഹത്തോടും ശ്രദ്ധയോടും കൂടി അനേകർക്ക് പങ്കിടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ നന്ദി. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രത്യേകമായിട്ട് പേരുകൾ വായിക്കുന്നത് റജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിമ്മി, താറാമ, ആലിസ് ജോസഫ്, ലളിത, ലൊറേൻ, സാബു, മോളി, ഹൂസ്റ്റൺ എന്നുള്ള മറ്റൊരു മോളി, മിഷേൽ, ജോയൽ, ജിയാൻ, സൂസൻ, ബെഞ്ചമിൻ, ഉതുപ്പ്, വത്സമ്മ, മേഴ്സി, ജെവലിൻ, മോനി, മറിയാമ്മ അലക്സാണ്ടർ, ബിനോയ്, എബിൻ, സൗമ്യ സാമൂൽ, ജിജു ചെറിയ, ജസ്റ്റിൻ ജോസഫ്, ലിൻസി, ഉണ്ണിയമ്മ, ജോളി, പ്രതിഭ, ഇതാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം മനസ്സ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് കലകൾ വണക്കാം. കണ്ണുകൾ ദൈവത്തിനിലേക്ക് ഉയർത്തി നമ്മെ കാണുകയും നമ്മെ അറിയുകയും നമ്മെ സ്നേഹിക്കുകയും നമ്മെ പേർചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ നന്നായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനിലേക്ക് ഉയർത്താം. ഓരോ ദിവസവും ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടം, അതിന്റെ ആ യാത്രയുടെ മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ, ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവം നൽകുന്ന അവസരങ്ങൾ എപ്രകാരം നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ള നല്ല നിശ്ചയത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുവാനായിട്ട് കഴിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കഴിയും തോറും കാൽവരിയിലെ അയാഗത്തിന്റെ സാക്ഷികളായി നാം അടുത്തു ചെല്ലുകയാണ്. ഉത്ഥാന പെരുന്നാളിന്റെ മഹത്വപൂർണമായ സന്തോഷത്തിലേക്ക് നാം അടുക്കുകയാണ്. നമുക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കരുതിയിട്ടുണ്ട്. അനുഗ്രഹങ്ങളെ നേടുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന പാത്രം വെടിപ്പായി വിശുദ്ധിയായി തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ട് ദൈവസ്ഥാനം സമർപ്പിച്ച കരണ്ടുമാരും അത്യധികമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ പരിശുദ്ധമായ നോമ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടുന്ന് എന്താണോ നോമ്പ് കൊണ്ട് ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഞങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ നോമ്പ് നോക്കി ഞങ്ങൾക്ക് മാതൃക വച്ചിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം മാത്രമല്ല, ഞങ്ങളുടെ മനസ്സും ആത്മാവും ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളും ഞങ്ങളുടെ മനോവ്യാപാരങ്ങളും ഞങ്ങളുടെ മനസാക്ഷിയും ഞങ്ങളുടെ ബോധതലങ്ങളിലൊക്കെയും കർത്താവെ ശരിയായ ഒരു ഉണർവ്, ശരിയായ ഒരു അവബോധം, ദൈവത്തോടുള്ള ഒരു ആത്മീക ബന്ധം പുതുക്കുവാൻ്റെ കോണം ഇത് പര്യാപ്തമായി തരണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, മോശ മരുഭൂമിയിൽ ചിത്രസർപ്പത്തെ ഉയർത്തി അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവരൊക്കെയും അതിനെ നോക്കി രക്ഷപ്രാപിച്ച പ്രകാരം കാൽവറിയിൽ ഉയർത്തി നാട്ടപ്പെട്ട കുരിശിൽ തൂക്കപ്പെട്ട കർത്താവിന്റെ അതിരുമാർവിലേക്ക് നോക്കുവാൻ, ആ മുറിവുകളെ കഴുകുവാൻ, ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുവാനുള്ള ഒരവസരമായി ഇതിനെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പഴയ പാമ്പിന്റെ പൈശാചിക ദംശനത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിപ്പാൻ ഉയർത്തു നാട്ടപ്പെട്ട രക്ഷയുടെ അടയാളം അവിടുന്ന് ആകുന്നുവല്ലോ. പ്രിയമായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും കൃതകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം ഞങ്ങൾക്ക് പകർന്നു തന്ന ആയിരൻ അച്ഛനെ കരങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദേവാലയ നിർമ്മാണത്തിന്റെ കാര്യങ്ങളിൽ അച്ഛൻ കൊടുക്കുന്ന നേതൃത്വമൊക്കെയും ഏറ്റവും പ്രയോജനകരമായി തീരുവാനും അതിന്റെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെയും നിറവേറപ്പെടുവാനും നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ കുദാശയുടെ കാര്യങ്ങളൊക്കെയും നടക്കുവാന്റെ കോണമുള്ള സാഹചര്യങ്ങളൊക്കെയും അനുകൂലമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അല്പമായോ അധികമായോ സഹകരിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ഭാഗത്ത് കർത്താവ് ക്രൈസ്തവ സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെയും അപമാനങ്ങളെയും ഉപദ്രവങ്ങളെയും പീഡകളെയും എല്ലാം ഞങ്ങൾ അറിയുന്നു. ലോകത്തിന്റെ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്യോപ്യയിലും നൈജീരിയയിലും ഇങ്ങ് ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് കർത്താവിന് വേണ്ടി അവന്റെ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്ന മിഷണറിമാരെയും പാവപ്പെട്ട സുവിശേഷ പ്രവർത്തകരെയും വല്ലാതെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. കർത്താവ് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അനേകർ കർത്താവിന്റെ രക്ഷിത മാർഗത്തിലേക്ക് കടന്നു വരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ വിശ്വസിക്കുന്നവരും നിന്നിൽ ആശ്രയിക്കുന്നവരും നിന്നിൽ പ്രത്യാശിക്കുന്നവരാരും ലജ്ജിപ്പാനും നിരാശപ്പെടുവാനും ഇടയാക്കരുത് കർത്താവ്. പ്രിയമായ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അഭ്യന്യ പത്രപൂരത്തായും എല്ലാ വൈദിക സമൂഹത്തെയും എല്ലാ ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന രാജേഷ് അച്ഛനെയും ഐസക്കച്ചനെയും മറ്റു പ്രവർത്തകരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രയത്നങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അനേകർ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ദൈവികമായ
കൃപകൾ പ്രാപിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേക ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന അനേകർ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ. പേരുകൾ ഓർത്തിട്ടുള്ളവരും ഓർപ്പാൻ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ളവരും ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ഇടവകളിലും ഞങ്ങളുടെ ദേശത്തും ഞങ്ങളുടെ പരിചയത്തിലും ഞങ്ങളുടെ സ്നേഹത്തിലും ഞങ്ങളുടെ ബന്ധത്തിലൊക്കെയുള്ള അനേകർ ചെറുതായും വലുതായ പ്രയാസങ്ങളും കടന്നു പോകുന്നുണ്ട്. അവിടുന്നവരെയൊക്കെയും സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ വലുത് തൃക്കലം നീട്ടി എല്ലാവരുടെയും മേൽ വയ്ക്കണമേ. സൗഖ്യം പ്രാപിച്ച് നേൽപ്പാൻ, സൗഖ്യം പ്രാപിച്ച് മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ സമാധാനത്തിനാട്ടടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മറ്റു പലവിധമായ സാമൂഹ്യ തിന്മകൾക്കും അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട് കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർക്ക് വിടുതൽ നൽകണമേ. കർത്താവെ, മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. അവിടെ കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭവനത്തിൽ നിന്ന് അകലെയായി ഡോമുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു തെറ്റിപ്പോകാതെ കർത്താവിന്റെ മാർഗത്തിൽ ജീവിപ്പാൻ അവർക്കെപ്പോഴും അവിടുന്ന് പ്രേരണ നൽകണമേ. മറ്റ് സ്വാധീനങ്ങളിൽ വീണുപോകാതെ ദൈവമായ കർത്താവെ, അവിടുന്ന് മാത്രമാകുന്ന ഏകരക്ഷകനെന്ന് എപ്പോഴും ഓർത്തുകൊണ്ട് കർത്താവിന്റെ മാർഗത്തിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുരൂപരായ ജീവിത പങ്കാളികളെ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ദാമ്പത്യ ബന്ധത്തിൽ സന്താന ഭാഗ്യത്തിലെത്തിക്കാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി അവരുടെ ആവശ്യങ്ങളൊക്കെയും അറിഞ്ഞ് അവർക്ക് നല്ലതെന്താണെന്ന് അവിടുന്ന് അവരെ കാണിക്കണമേ കർത്താവെ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക ക്ഷീണവും ബലഹീനതയും ഒക്കെയും അവിടുന്ന് അറിയുന്നുവല്ലോ. അവരെ താങ്ങി പരിപാലിച്ചു നടത്തണമേ കർത്താവെ. വൈധവ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അവരുടെയൊക്കെയും ജീവിതത്തിൽ കർത്താവ് സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും അനുഭവം നൽകണമേ. ഞങ്ങളുടെ ഇടവകളിലൊക്കെയും കർത്താവിന്റെ സമാധാനവും ശാന്തിയും നിലനിൽപ്പാനിടയാകണമേ. ആത്മീയമായി വളരുവാൻ ഉയരുവാൻ കർത്താവിനെയും അനവരതം അനന്തമായി മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ എല്ലാവരുടെയും നാവുകളെ ചലിപ്പിക്കണമേ, ഹൃദയത്തെ ഉയർത്തണമേ. കർത്താവ്, അടുത്ത് വരുന്ന ഈ ഹോളി വീക്കിന്റെയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും കർത്താവ് കൃപ പകർന്നു കൊടുക്കണമേ. പ്രിയമേ, ഫോർപ്പിസ്കോപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഒരു നിയോഗമായിട്ട് അതിനെ കാണുവാൻ, അതിന്റെ അനുഗ്രഹങ്ങൾ നേടുവാൻ ഒക്കെ അവരെ പ്രാപ്തരാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ കരങ്ങൾ സമർപ്പിക്കുന്നു. പലവിധമായ ആവശ്യങ്ങൾ, അത് എന്തായിരുന്നാൽ തന്നെയും കർത്താവ് അറിയുന്നതല്ലോ. ഇവിടെയൊക്കെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ, ജോലി സംബന്ധമായി വൈഷമ്യം അനുഭവിക്കുന്നവരെ, ജോലി സ്ഥലത്ത് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ, കുടുംബ പ്രശ്നങ്ങളിൽ വിഷമം അനുഭവിക്കുന്നവരെയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ എന്തായിത്തീരും എന്ന് വിഷമിക്കുന്ന അനേകരുണ്ട്. പല കാര്യങ്ങൾക്കും ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളെ ചൊല്ലി ഹൃദയം കലങ്ങിയിരിക്കുന്നവരുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയമേ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന്റെ സന്നിധിയിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി അർത്ഥർക്കുമാറാകണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമ മഹത്വത്തിനായിട്ട് തന്നെ.
ആമേൻ. മനസ്സിന് ആസ്വദിക്കച്ചു. സമ്മാനിച്ച ആസ്വാദം നടത്തിക്കച്ച.
ഞാനിവിടെ ഉണ്ട് സാർ.
ആ പ്രിമേ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം ദൈവമാർത്താവേ ഞങ്ങൾ എല്ലാവരോടുകൂടെയും പ്രത്യേകം എന്ന ദൈവികമായ ദൂത് നൽകിയ ബഹുമാനപ്പെട്ട ഐവനച്ചനോടും നേർത്ത് നിലനില്ല പ്രിയപ്പെട്ടവരോടും പങ്കാളികളാവുന്നില്ല പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടുകൂടെയും എല്ലാവരുടെ ആവശ്യങ്ങൾ മേലും ആഗ്രഹങ്ങൾ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
ധന്യമാർന്ന സ്വസ്ഥ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനെ സജീവമായി നേതൃത്വം നൽകുന്ന അഭിയുന്ന ഭദ്രാസമത്ര പോലത്തെയുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ദൈവജന ശുശ്രൂഷ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അയർനച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ച എല്ലാ വൈദികരും പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത വന്നിയ തമ്പാനച്ചൻ, അതുപോലെ തന്നെ വി സി റീസച്ചൻ, ഐശകി പ്രകാശച്ചൻ, മാമനച്ചൻ, റമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പള്ളിയിലെ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, അതോടൊപ്പം തന്നെ ഇതിന്റെ അസിസ്റ്റേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും നോമ്പിന്റെ ആശംസകൾ വീണ്ടും അറിയിക്കുന്നു. എല്ലാവരും ദൈവം തന്നെ വാഴ്ത്തി എനിക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ.